ആൻഡേഴ്സൺ എഴുതുന്നു, ദിസ് അപ്പിയേഴ്സ് ടു ബി ഹാപ്പനിങ് ടു ഡിസ്കൺസ്ട്രക്ഷൻ ഓൾറെഡി. അതുപോലെ ആധുനികോത്തരവാദങ്ങളും ഏറെ കാലം നിലനിന്നു വരില്ല, പക്ഷേ ആധുനികോത്തര കാലാവസ്ഥ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് ആൻഡേഴ്സൺ അഭിപ്രായപ്പെടുന്നത്. കാരണം മനുഷ്യചരിത്രത്തിലെ ഒരു മഹാസംക്രമണ ഘട്ടമാണിത്. സംസ്കൃതിയുടെ അടിസ്ഥാനം തന്നെ പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ സംക്രമണ കാലം വ്യത്യസ്ത ജനവിഭാഗങ്ങളെ വ്യത്യസ്ത രീതിയിലാണ് സ്പർശിക്കുന്നത്. ഒത്തിരി സത്യങ്ങളുണ്ട് ചുറ്റും, സത്യത്തെക്കുറിച്ചുള്ള സങ്കല്പനം തന്നെ തിരിഞ്ഞു വയ്ക്കേണ്ട കാലമായി. റിച്ചാർഡ് റോട്ടി എന്ന തത്വജ്ഞാനി പറഞ്ഞതുപോലെ, സത്യം നാം കണ്ടെത്തുകയല്ല, നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചവും മനുഷ്യ മനസ്സുമായുള്ള സർഗാത്മകമായ അന്യോന്യവൃത്തിയുടെ നിർമ്മിതിയാണ് സത്യവും യാഥാർത്ഥ്യവുമൊക്കെ തന്നെ. പോസ്റ്റ് മോഡേൺ വ്യക്തി അനേക സമുദായങ്ങളിൽ അംഗമാണ്, അനേക വ്യവഹാരങ്ങളിലെ പങ്കാളിയാണ്, എല്ലായിടത്തു നിന്നും എത്തുന്ന സന്ദേശങ്ങളുടെ ശ്രോതാവാണ്. പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ കെന്നത്ത് ഗർഗൻ ഈ അവസ്ഥയെ മൾട്ടിഫ്രേനിയ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു മഹാസംക്രമണ ഘട്ടമാണെന്ന് പറഞ്ഞു, പക്ഷേ ഈ സംക്രമണം പ്രാരംഭദശയിലാണിപ്പോൾ. എങ്കിലും ഏറെക്കുറെ ഒരു ദിശാബോധം ഇതിന് സംസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. ആധുനികോത്തര കാലാവസ്ഥയുടെ 4 മുഖമുദ്രകൾ ആൻഡേഴ്സൺ തൊട്ടുകാണിക്കുന്നുണ്ട്. 1. ആത്മസങ്കല്പനം. സമൂഹമോ പാരമ്പര്യമോ നമുക്കായി കൽപ്പിച്ചു തന്ന കണ്ടെത്തിയ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നമ്മെ മനസ്സിലാക്കുന്നതിന് പകരം അനവധി സാംസ്കാരിക സ്രോതസ്സുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നിർമ്മിത വ്യക്തിത്വമായി സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. 2. സദാചാരപരവും നൈതികവുമായ വ്യവഹാരം. മതപരമോ സാംസ്കാരികമോ ആയ ഒറ്റപ്പെട്ട പൈതൃകത്തിൻ്റെ കണ്ടെത്തിയ സദാചാരത്തിൽ നിന്നും സംവാദത്തിലൂടെയും തിരഞ്ഞെടുപ്പിലൂടെയും രൂപപ്പെടുന്ന നിർമ്മിത സദാചാരത്തിലേക്ക് നാം നീങ്ങിത്തുടങ്ങുന്നു. 3. കലയും സംസ്കാരവും. ഒരു ശൈലിയും അതീശത്വവും പുലർത്തുന്നില്ല, പ്രമേയങ്ങളിൽ ആവുന്നത്ര വ്യത്യസ്തതകൾ. ഉത്തമാംശങ്ങൾ നിർലോഭം തിരഞ്ഞെടുത്ത് വിന്യസിക്കുന്നവനാണ് പോസ്റ്റ് മോഡേൺ വാസ്തുശില്പി. പാരമ്പര്യങ്ങളുടെ സമ്മിശ്രണത്തിൽ ആളുകൾ ദത്തസിദ്ധരാണെന്ന്, മിത്തുകളോ അനുഷ്ഠാനങ്ങളോ പോലും കടമെടുക്കാനാണവർ തയ്യാറാണ്. 459. 4. ആഗോളവൽക്കരണം. മനുഷ്യചരിത്തിൽ ആദ്യമായാണ് യഥാർത്ഥമായ ഒരു ആഗോള സംസ്കാരം രൂപപ്പെടുന്നത്. അറിവുകളുടെ വേഗമാർന്ന കൈമാറ്റങ്ങളും അസംഭൂതപൂർവകമായ ചലനാത്മകതയുമാണ് ഇപ്പറഞ്ഞ ആഗോള പരിഷ്കൃതിയുടെ മുഖമുദ്രകൾ. കനേഡിയൻ ഫ്യൂച്ചറിസ്റ്റ് റൂബൻ നെൽസൺ പറഞ്ഞതുപോലെ, ഇനിമേലിൽ സംസ്കാരം വെറുതെ നമ്മിൽ സംഭവിക്കുകയില്ല, നാം സംസ്കാരത്തിലും സംഭവിക്കുന്നു. സംസ്കാരം ഒരു തടവറയല്ലെന്നർത്ഥം, അതൊരു വ്യവഹാര നിർമ്മിതമായി തീരുന്നു. സംസ്കാരത്തിലേക്ക് ആധുനികോത്തര പ്രമേയങ്ങൾ വമ്പിച്ച തോതിൽ കടന്നുകയറ്റം നടത്തുന്നുണ്ടെന്നാണ് സ്റ്റെന്നർ ക്വാൽ പറഞ്ഞു വെക്കുന്നത്. വ്യവസ്ഥാപിത സിദ്ധാന്തത്തിൻ്റെയും സർവങ്കുഷമായ തത്വചിന്തയുടെയും പേരല്ല പോസ്റ്റ് മോഡേണിറ്റി. സമകാല സംസ്കൃതിയുടെ ലക്ഷണ നിർണയനങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് പ്രസ്തുത സ്വപ്നയിൽ നിന്ന് വ്യഞ്ജിക്കുന്നത്. അന്യോന്യസ്ഥിത പ്രതിഭാസങ്ങളുടെ ബാഹുല്യത്തിൻ്റെ സ്ത്രീകരണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. ഒരു വസ്തുനിഷ്ഠ ലോകത്തിലുള്ള വിശ്വാസത്തിൻ്റെ വിനിശ്ചയമാണത് കുറിപ്പിക്കുന്നത്. കല. പോസ്റ്റ് മോഡേൺ കല കൊളാഷിൻ്റെയും പാസ്റ്റിഷിൻ്റെയും കലയാണ്. പോസ്റ്റ് മോഡേൺ ലോകത്തിൽ സൂചനകളുടെ ഏകീകൃതമായ ഒരു ഫ്രെയിം കലക്കില്ല. കാഴ്ചപ്പാടുകളുടെ ബഹുലത മൂലം കലാനുഭവത്തിൽ ശകലീകരണം സംഭവിക്കുന്നു. നമ്മുടെ കാലത്തിലെ മുഖ്യ കലാസങ്കേതങ്ങളിലൊന്ന് കൊളാഷ് ആയത് സ്വാഭാവികം മാത്രം. പല സംസ്കൃതികളിൽ നിന്നും വിഭിന്ന കാലഘട്ടങ്ങളിൽ നിന്നും സ്വീകൃതമായ ശൈലികൾ ഒരു പോസ്റ്റ് മോഡേൺ കലാസൃഷ്ടിയിൽ ഒരുമിച്ചിരിക്കുന്നത് സാധാരണമാണ്. ക്ലാസിക്കലും റൊമാൻറ്റിക്കും ആയ ശൈലികൾ അവയിൽ ഒത്തുചേരുന്നു. ഇതര പാഠങ്ങളിൽ നിന്നെടുത്ത ഘടകങ്ങളുടെ കൊളാഷുകൾ സാഹിത്യത്തിലെ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ മുഖമുദ്രകളിലൊന്നാണ്. ഇതര പാഠങ്ങളുടെ വ്യാപകമായ ഉപജീവനം കൊണ്ടും സൂചനകൾ കൊണ്ടും എഴുത്തുകാരൻ്റെ വ്യക്തിവിശേഷതയും മൗലികതയും നഷ്ടപ്പെടുന്നത് പോലുണ്ട്. എക്കോയുടെ ദ നെയിം ഓഫ് ദ റോസ് എന്ന നോവൽ ക്വാൽ ഉദാഹരിക്കപ്പെടുന്നുണ്ട്. സാഹിത്യകൃതി ബഹുസ്വരമായിരിക്കണമെന്ന കാഴ്ചപ്പാടാണ് പോസ്റ്റ് മോഡേണിസ്റ്റുകൾക്കുള്ളത്. ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനുമാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ പോസ്റ്റ് മോഡേൺ നോവൽ. 460. ഒരു കൃതിയിലെ കൊളാഷും പാസ്റ്റിഷും നിറഞ്ഞുനിൽക്കുന്നു. കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലും പ്രസ്തുത കൃതി ആധുനികോത്തരം തന്നെ. പ്രതലത്തിലാണ് ആധുനികോത്തര ചിന്ത സ്വയം കേന്ദ്രീകൃതമായിരിക്കുന്നതെന്ന് പറയാം. പ്രത്യക്ഷത്തിലൂടാണത് പ്രതികരിക്കുന്നത്. ചിഹ്നവും ചിഹ്നിതവും തമ്മിലുള്ള സംബന്ധം തകർന്നു വീഴുന്നു. ചിഹ്നത്തിനുമപ്പുറമുള്ള യഥാർത്ഥത്തിലേക്കുള്ള അഭിസൂചനം ഒരു പഴങ്കഥയായി മാറുന്നു. പാഠം ഇതര പാഠങ്ങളെ മാത്രമേ അഭിസൂചനം ചെയ്യുന്നുള്ളൂ. പാഠാന്തരാത്മകതയാണ് പാഠത്തിൻ്റെ കാതൽ. ഒരു ടി വി സീരിയൽ യഥാർത്ഥത്തെ എന്നതിലധികം മറ്റൊരു ടി വി സീരിയലിനെ മാത്രം സൂചിപ്പിക്കുന്നു. അനുകൃതയിലും ഹാസ്യാനുകൃതയിലുമാണ് ഓരോ പാഠവും അഭിരമിക്കുന്നതെന്ന് തോന്നും. ബിംബമാണ് പ്രത്യക്ഷതയാണ് എല്ലാം. പ്രത്യക്ഷത മാത്രമാണ് സത്ത. മനോഭാവം. പോസ്റ്റ്മോർട്ടം മനോഭാവത്തെ സ്റ്റൈനർ ക്വാൽ ഇങ്ങനെ സംക്ഷേപിക്കുന്നു: സംശയത്തിൻ്റെ മേലുള്ള സംശയം, പ്രതലത്തിൽ വ്യാപരിക്കുന്ന ഭാവകത്വം, പ്രത്യക്ഷതകളുടെ വ്യതികരണങ്ങളോടും അർത്ഥഭേദങ്ങളോടുമുള്ള തുറന്ന മനസ്ഥിതി. 1960s-ലും 1970s-ലും നിന്ന് തീക്ഷ്ണമായ വിമർശനാത്മക മനോഭാവം തിരോഭൂതമായിരിക്കുന്നു. പുരോഗതിയെയും വികാസത്തെയും സംബന്ധിച്ച ആശയങ്ങൾ അസ്തമിച്ചു. സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന അമജ്ഞതയും ഭാഗഭാഗികത്വവും മനുഷ്യരുപേക്ഷിച്ചു. വിമോചകമായ ഒരുതരം ശൂന്യവാദം മാത്രം ബാക്കിയായിരുന്നു. ഇവിടെ ഇപ്പോൾ ജീവിക്കുക എന്ന കാഴ്ചപ്പാടിനാണെന്ന് പ്രചാരം. പോസ്റ്റ് മോഡേൺ മനുഷ്യൻ ഗോദായി കാത്തിരിക്കുന്ന സ്വഭാവം നിലനിർത്തുന്നില്ല. അസംബദ്ധതയെ അവൻ നിരാശതയോടെയല്ല കണ്ടുമുട്ടുന്നത്. തന്നെ തന്നെ ജീവിതത്തിന് ലക്ഷ്യമായി കാണുക എന്ന ഭാരതത്തിൽ നിന്ന് മോചനം നൽകുന്ന ഒരു സാന്ത്വനമായി അസംബദ്ധതയെ ഇവൻ കാണുന്നു. അവശേഷിക്കുന്നത് ഒരു സന്തുഷ്ട ശൂന്യതാവാദം മാത്രമാണ്. ഉട്ടോപ്പിയകൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടമുറിയാതെയുള്ള തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ് പോസ്റ്റ് മോഡേൺ യുഗമെന്ന് ചാൾസ് ജെൻസ് പറയുന്നുണ്ട്. സ്വയംബോധത്തോടെയും ഐറണിയുടേതുമല്ലാത്ത യാതൊരു പൂർവാചര നിഷ്ഠയെയും സ്വീകരിക്കാൻ ആരും ഒരുമിടാത്ത കാലയളവാണത്. കാരണം എല്ലാ പാരമ്പര്യങ്ങൾക്കും ചില സാധ്യതകളുണ്ടെന്ന് ആധുനികോത്തര മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുസ്വരതയാണ് നമ്മുടെ കാലത്തിൻ്റെ ഇസമെന്നും അത് ഒരേ സമയം ഒരു വലിയ പ്രശ്നവും ഒരു വലിയ ബഹുസ്വരവുമാണ് അവസരവുമാണെന്ന് ചാൾസ് ജെക്കൻസിന് അഭിപ്രായമുണ്ട്. ബഹുസ്വര സംസ്കൃതിയുടെയും അതിൻ്റെതായ അനവധി സ്വാതന്ത്ര്യങ്ങളുടെയും മോഹന വാഗ്ദാനങ്ങൾ ആധുനികോത്തര മനുഷ്യൻ്റെ മുന്നിലുണ്ട്. പേജ് 461. തുടർച്ചയും അതിലംഘനവും. പോസ്റ്റ് മോഡേണിസം ഒരേ സമയം ആധുനികതയുടെയും തുടർച്ചയെയും അതിലംഘനവുമാണ്. ആധുനികതയുടെ തുടർച്ച എന്ന ആശയം വ്യഞ്ജിപ്പിക്കുന്നതിന് ഉത്തരാധുനികത എന്ന സംജ്ഞയാണ് സമർത്ഥം. പോസ്റ്റ് മോഡേണിസത്തെ ഒരു സാംസ്കാരിക പ്രസ്ഥാനമായും ചരിത്ര കാലഘട്ടവുമായാണ് കാണേണ്ടതെന്ന പക്ഷമാണ് ചാൾസ് ജെക്സിനുള്ളത്. 1965-ൽ ലെസ്ലി ഫിഡ്ലറാണ് വിദ്യാത്മകമായ വിവക്ഷതയോടെ പോസ്റ്റ് എന്ന ഉപസർഗം ആദ്യമായി ഉപയോഗിക്കുന്നത്. ഒരു പ്രതിസംസ്കാരത്തിൻ്റെ രൂപപ്പെടൽ മുന്നിൽ കണ്ടാണ് അദ്ദേഹം എഴുതിയത്. പോസ്റ്റ് ഹ്യൂമനിസ്റ്റ്, പോസ്റ്റ് ഫെയ്മൽ, പോസ്റ്റ് മെയിൽ, പോസ്റ്റ് വൈറ്റ്, പോസ്റ്റ് ഹീറോയിക്, പോസ്റ്റ് ജൂവിഷ് മുതലായ പ്രയോഗങ്ങൾ ലെസ്ലി ഫിഡ്ലറുടെ കണ്ടെത്തുന്നു. മോഡേണിസ്റ്റ് എലൈറ്റിസിനെയും അക്കാദമിക്സിനും എതിരായ ഈ ആക്രമണം, പൂർവാചാര നിഷ്ഠയിൽ നിന്നുള്ള സർഗാത്മകവും അരാജകവുമായ ഈ വേർപിരിയൽ പോസ്റ്റ് മോഡേൺ സംസ്കാരത്തിൻ്റെ ആദ്യ ചലനങ്ങളായിരുന്നുവെന്ന് 1980s-ൽ ഹ്യൂസൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1980s-കളിലാണ് ആധുനികോത്തര കാലാവസ്ഥയുടെ മുഖമുദ്രകൾ വ്യക്തത വന്നു തുടങ്ങുന്നത്. ജോൺ ബാർത്ത്, ഉംബർടോക്ക് എക്കോ മുതൽ പേർ പോസ്റ്റ് മോഡേണിസത്തെ നിർവചിക്കുന്ന ഏതാണ്ട് ഇപ്രകാരമാണ്: അനശ്വര പ്രമേയങ്ങളുടെ ആവിഷ്കരണത്തിന് പാരമ്പര്യ രൂപങ്ങൾ ഐറോണിക്കോ സ്ഥാനാന്തരീകരണമതോ ആയ രീതിയിൽ ഉപയോഗിക്കുന്ന എഴുത്താണത്. മോഡേണിസത്തിൻ്റെ സാധുതയെ ആധുനികോത്തരവാദം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ജോൺ ബാർത്ത് എഴുതുന്നത് ഏതാണ്ട് ഇപ്രകാരം സംഗ്രഹിക്കാം. പോസ്റ്റ് മോഡേണിസ്റ്റ് ഗ്രന്ഥകാരൻ 20s-ലെ തൻ്റെ മോഡേണിസ്റ്റ് പിതാക്കളെയോ 19s-ലെ തൻ്റെ പ്രീ മോഡേണിസ്റ്റ് പിതാമഹന്മാരെയോ കേവലം നിരാകരിക്കുന്നില്ല, അനുകരിക്കുന്നില്ല. പോസ്റ്റ് മോഡേണിസം മോഡേണിസത്തിൻ്റെ തുടർച്ചയാണെന്ന് ചിലർ സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ അത് ലേറ്റ് മോഡേണിസം എന്നേ അറിയപ്പെടേണ്ടതുള്ളൂ എന്നാണ് മറ്റു ചിലരുടെ നിലപാട്. മോഡേണിസത്തിൻ്റെ അങ്ങേയറ്റത്തെ ആവിഷ്കാരം മാത്രമായിരിക്കും അത്. ഉത്തരാനുകൂത മാതൃകയല്ല പോസ്റ്റ് മോഡേണിസം. ലൊട്ടാഡിനെ പോലുള്ളവർ പറയും പോസ്റ്റ് മോഡേണിസം കാലാടിസ്ഥാനത്തിൽ നിർവചിക്കാവുന്ന ഒരു പ്രവണതയല്ലെന്ന് ഉംബർടോക്ക് എക്കോ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭൂതകാലത്തിലേക്ക് നാം പുനഃസന്ദർശനം നടത്തേണ്ടതാണെന്ന് എക്കോയുടെ പോസ്റ്റ് മോഡേണിസ്റ്റ് പറയും. പേജ് 462. പക്ഷേ ആ പുനഃസന്ദർശനം നിർദോഷമായിരിക്കില്ല, മറിച്ച് ഐറോണിക്കലായിരിക്കും. എക്കോ പറയുന്ന ഒരു ദൃഷ്ടാന്തം രസകരമാണ്. പരിഷ്കൃതയായ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന ഒരു പുരുഷന് ഐ ലവ് യു മാഡ്ലി എന്ന് പറയാനാവുന്നില്ല. കാരണം ബാർബറ കട്ട്ലൻറ്റ് മുമ്പ് തന്നെ എഴുതിക്കഴിഞ്ഞ വാക്കുകളാണവ. അക്കാര്യമെന്ന് അയാൾക്കറിയാം, അവൾക്കും അറിയാം. അവൾക്കറിയാമെന്ന് അയാൾക്കും, അയാൾക്കറിയാമെന്ന് അവൾക്കും അറിയാം. അതുകൊണ്ട് അയാൾക്ക് അവളോട് ഇങ്ങനെയേ പറയാനാവൂ: ആസ് ബാർബറ കാറ്റ്ലാൻഡ് വുഡ് പുട്ട് ഇറ്റ്, ഐ ലവ് യു മാഡ്ലി. ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേയുള്ളൂ: നിഷ്കളങ്കത നഷ്ടമായ കാലത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ അവളെ പ്രേമിക്കുന്നത്.